രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആനന്ദം അനുഭവിക്കേണ്ടവരാണ്. എന്നാൽ ഇന്ന് അത് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ലാത്തവർക്ക് ഇത് അംഗീകരിക്കുന്നതിന് യാതൊരു ആകർഷണവും തോന്നുന്നുമില്ല.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും
ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചല്ലോ, ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത ദൈവത്തിന്റെ മേൽനോട്ടത്തിൽ എഴുതി എന്നതുകൊണ്ട് എല്ലാം ക്രമവും ചന്തവുമായി ഏറ്റവും ഭംഗിയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 73 മുതലുള്ള സങ്കീർത്തനങ്ങൾ നാം പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ എത്രയെത്ര എഴുത്തുകാരാണ് ഇതിനകത്ത് സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത് എന്ന് നാം കണ്ടു. കോരഹപുത്രന്മാർ, ദാവീദ്, ആസഫ്, ശലോമോൻ, നമുക്ക് അങ്ങനെ ഓരോരുത്തർ എഴുതിയ സങ്കീർത്തനങ്ങൾ കാണുവാൻ സാധിക്കും. ഇവിടെ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് 85 സങ്കീർത്തനമാണ്. ഈ 85 സങ്കീർത്തനം ഭാവിയെ കുറിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ദൈവം ഭൂതം, വർത്തമാനം, ഭാവി എല്ലാം അറിയുന്ന ദൈവമാണല്ലോ. ഇത് പ്രവചനപരമായ, അതെ, ഇസ്രായേൽ ഭാവിയിൽ യഥാസ്ഥാനപ്പെടുന്നതാണ് ഇതിലെ വിഷയം. സംഗീതപ്രമാണിക്ക് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നാണ് ഇതിന്റെ തലക്കെട്ട്. 85 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. ബാബേൽ പ്രവാസത്തിൽ നിന്ന് യഹൂദന്മാർ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വന്നതിനെയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അന്ന് ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ദേശത്തേക്ക് മടങ്ങി വന്നുള്ളൂ. 60,000 കുറച്ച് ആളുകളെ ദേശത്തേക്ക് മടങ്ങി വന്നുള്ളൂ, കൂടുതൽ ആളുകളും മടങ്ങി വന്നില്ല. ബാബേൽ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവിനെ സൂചിപ്പിക്കുകയല്ല, നേരെ മറിച്ച് ഇവിടെ ദൈവം തന്റെ രാജ്യത്തിന്റെ യുഗത്തിൽ തന്റെ ജനത്തെ മുഴുവൻ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. 2 വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു, അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു. ഇത് എത്ര മഹത്വകരമായൊരു ചിന്തയാണ്! ഇത് ഭാവിയെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നാണ്. നിശ്ചയമായും ബാബേൽ പ്രവാസത്തിന് ശേഷമുള്ള അവസ്ഥയല്ല ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ യസ്ര, നെഹമ്യാവ്, ഹഗ്ഗായി, സക്കരിയാവ്, മലാക്കി എന്നീ പുസ്തകങ്ങൾ വായിച്ചു നോക്കണം. എന്തുകൊണ്ടാണ് മലാക്കി പ്രവാചകൻ ജനത്തെ കഠിനമായി ശാസിച്ചിരുന്നത്? അവരുടെ ഹൃദയം ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയതാണ് കാരണം. അവർ ദൈവാലയത്തിൽ പോകുകയും യാഗങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തിങ്കൽ നിന്ന് വളരെ അകന്നാണിരുന്നത്. ഈ സങ്കീർത്തനത്തിൽ വളരെ വ്യത്യസ്തമായൊരു ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3 വാക്യത്തിൽ നാം കാണുന്നു, നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ ന്യായവിധിയെല്ലാം തീർന്നതിന് ശേഷമുള്ള കാലത്തെയാണ് ഇവിടെ നോക്കിക്കാണുന്നത്. ഈ ജനത്തിനും ലോകത്തിനും ഏറ്റവും കഷ്ടതയുടെ ഒരു സമയം വരുവാനിരിക്കുന്നതേയുള്ളൂ. മഹാപീഡനം ആഗോളവ്യാപകമായി ഉണ്ടാകുന്ന ഒന്നാണ്. അത് ഒരു ശിക്ഷാവിധിയുടെ സമയമായിരിക്കും. സാത്താൻ കെട്ടഴിയപ്പെട്ടവനായിത്തീരും. ദുഷ്ടതയെ പരിശുദ്ധാത്മാവ് ചെറുക്കുകയുമില്ല. അതെ, മൂടിയെടുത്ത് മാറ്റപ്പെടുന്ന ഒരവസ്ഥ. മനുഷ്യർക്ക് ഇഷ്ടമുള്ളിടത്തോളം ദുഷ്ടത പ്രവർത്തിക്കുവാൻ ദൈവം അവരെ അനുവദിക്കും. തുടർന്ന് അവനവരെ ന്യായം വിധിക്കുകയും ചെയ്യും. ഇന്ന് ഒരു ദൈവപൈതലിന് അവന്റെ പാപത്തിന്റെ ശിക്ഷ തീർന്നിരിക്കുകയാണ്. പാപത്തിന്റെ പ്രശ്നം യേശു ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചപ്പോൾ പരിഹരിക്കപ്പെട്ടു. എന്നാൽ ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ട ഒരു ദിവസം വരും. ഓരോ വിശ്വാസിയും അവിടെ നിൽക്കേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ കണക്ക് നാം കൊടുക്കേണ്ട ഒരു ദിവസം, നമ്മുടെ പ്രവർത്തനങ്ങൾ തീ കൊണ്ട് ശോധന ചെയ്യപ്പെടുന്ന ഒരവസരം. അതാണ് കൊരിന്ത്യർക്കെഴുതിയ 1 3 13 മുതലുള്ള വാക്യങ്ങളിൽ പൌലോസ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത്, ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അവന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. പൌലോസ് തന്നെ തന്നെയും വിധിക്കുന്നില്ല, കാരണം ദൈവത്തിന് മാത്രമേ വിധിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മെക്കുറിച്ച് ദൈവം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറയുവാൻ ഇടയാകത്തക്ക ജീവിതം നമുക്ക് നയിക്കാം. മഹാപീഡനകാലത്ത് ന്യായവിധിയിലും ദുഷ്ടതയിലുമുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുവരുവാൻ പോകുന്നു. അതുകൊണ്ട് അത് സംഭവിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുവാൻ ഞാൻ താൽപര്യപ്പെടുത്തില്ല കേട്ടോ. സഭ അതിൽ കൂടി കടന്നുപോകുകയില്ല എന്നതാണ് വാസ്തവം. 4-5 വാക്യങ്ങളിൽ, ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ, നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ, തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ. ഈ ജനത്തിന്റെ കഷ്ടതകൾ തീരുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. നേരത്തെ ഒരു സങ്കീർത്തനത്തിൽ നാം കണ്ടതുപോലെ അവരുടെ ചരിത്രം തിന്മാൻ കണ്ണുനീരിന്റെ അപ്പവും കുടിപ്പാൻ കണ്ണുനീരും മാത്രമുള്ള ഒന്നായിരുന്നു. എന്നാൽ അതെല്ലാം തീരുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. ദൈവം തന്നെ വന്ന് അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചുകളയും. 6 വാക്യത്തിൽ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. പല കാരണങ്ങളാൽ ഇന്ന് നമ്മുടെ സഭകളിൽ ഉണർവ് ആവശ്യമായിരിക്കുന്നു. അതിലൊരു കാരണം ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആനന്ദം അനുഭവിക്കേണ്ടവരാണ്. എന്നാൽ ഇന്ന് അത് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ലാത്തവർക്ക് ഇത് അംഗീകരിക്കുന്നതിന് യാതൊരു ആകർഷണവും തോന്നുന്നുമില്ല. 7 വാക്യത്തിൽ, യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. ദൈവം ദുഷ്ടതയെ വെറുക്കുന്നു, അവൻ അതിനെ ന്യായം വിധിക്കും. എന്നാൽ ദൈവം ദയ കാണിക്കുകയും കരുണയുള്ള ദൈവവും കൂടിയാണ്. തങ്ങളിലേക്ക് തിരിഞ്ഞു വരുന്നവരെ അവൻ രക്ഷിക്കുകയും ചെയ്യുന്നു. 8 വാക്യത്തിൽ നാം കാണുന്നു, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. പാപത്തിന്റെ അന്തിമമായ ശിക്ഷാവിധി അടുക്കുമ്പോൾ അവന്റെ ജനം പിന്നീട് ഒരിക്കലും വീണ്ടും ഭോഷത്വത്തിലേക്ക് തിരിയുകയില്ല. അവർ വീണ്ടും പാപത്തിലേക്ക് തിരിയുകയില്ല, കാരണം ഭൂമിയിൽ നിന്ന് പാപം നീക്കപ്പെട്ടിരിക്കും. 9 വാക്യത്തിൽ നാം കാണുന്നത്, തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം. ഇന്ന് ഇസ്രായേൽ ദേശത്ത് ദൈവത്തിന്റെ മഹത്വമില്ല. ചില കൽക്കുംബാരങ്ങൾ മാത്രമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ചരിത്രപരമായി പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട് എന്നത് വാസ്തവം തന്നെ. ഇനിയും നാം കാണുവാൻ പോകുന്നത് തിരുവചനത്തിലെ പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്നാണ്. 10 വാക്യം, ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ദയയും വിശ്വസ്തതയും ഇന്ന് നമ്മുടെ കാലത്ത് ഒരുമിച്ച് ചേരുന്നതായി കാണുന്നില്ല. നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് ഇവയെക്കുറിച്ച് പറഞ്ഞുപോലും കേൾക്കുക പ്രയാസമാണ്. അതെ, അതില്ലാത്തൊരു കാലത്താണ് നാം ആയിരിക്കുന്നത്. ഇന്ന് ലോകത്ത് സമാധാനം കാണുവാൻ കഴിയാത്തതിന്റെ ഒരു കാരണം ലോകത്ത് നീതിയില്ല എന്നതാണല്ലേ. സമാധാനം ഭൂമിയിൽ ഉണ്ടാക്കുന്നതിന് മുമ്പായി സകലവും നീതിയോടെ നടക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് യാതൊന്നും നീതിയായും ശരിയായും നടന്നു കാണുന്നില്ല. നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ദൈനംദിന വഴികളിലും നീതിയായിട്ടൊന്നും കാണുന്നില്ല. അതാണ് വാസ്തവം. സമാധാനം കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്നതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 13 വാക്യത്തിൽ, നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാൽച്ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഭരണം നടത്തുമ്പോൾ അവൻ നീതിയോടെ ഭരണം നടത്തും, അപ്പോൾ ഭൂമിയിൽ സമാധാനമുണ്ടായിരിക്കും. ഇനിയും 86 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഭാവി രാജ്യത്തിനു വേണ്ടി ദാവീദ് പ്രാർത്ഥിക്കുന്നതാണ് ഇതിലെ വിഷയം. ദാവീദിന്റെ മറ്റൊരു സങ്കീർത്തനമാണ് നാം ഇവിടെ പഠിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ മറ്റൊരു നാമം പല പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. മുമ്പ് പഠിച്ച സങ്കീർത്തനങ്ങളിൽ സൃഷ്ടാവായ ദൈവം എന്ന നിലയിൽ എലോഹീം എന്ന പേരും ദൈവം രക്ഷകൻ എന്ന നിലയിൽ യഹോവ എന്ന പേരും ഉപയോഗിച്ചിരിക്കുന്നതായി നാം കണ്ടു. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ മറ്റൊരു നാമം 7 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ വ്യത്യാസങ്ങൾ മൂലഭാഷയായ എബ്രായ ഭാഷയിലെ മനസ്സിലാക്കുവാൻ കഴിയൂ. നമ്മുടെ പരിഭാഷകളിൽ എല്ലാറ്റിനും യഹോവ എന്നോ ദൈവമെന്നോ കർത്താവെന്നോ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള നാമം അഡോനായി എന്നാണ്. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ കർത്താവ് എന്നർത്ഥമുള്ള ലോർഡ് എന്ന വാക്കാണ്. യഹോവ എന്ന പേരിന് പകരം ആത്മീയ തീക്ഷ്ണരായ യഹൂദന്മാർ ദൈവത്തിനുപയോഗിച്ചിരുന്ന വാക്കാണ് അഡോനായി എന്നത്. യഹോവ അഥവാ യാഹ് എന്ന പേര് അവൻ ഈ യഹൂദൻ ഉച്ചരിക്കയില്ല. വാസ്തവത്തിൽ ആ വാക്കിന്റെ ശരിയായ ഉച്ചാരണം യാഹ്വേ എന്നോ യഹോവ എന്നോ ഏതാണ് ശരിയെന്നുപോലും ഇന്നും അറിയാൻ പാടില്ലാത്ത തർക്കവിഷയമാണ്. യഹോവ എന്ന പേര് ഉച്ചരിച്ചുകൂടാത്ത വിധം വിശുദ്ധമായതിനാൽ ആത്മീയ തീഷ്ണതയുള്ള യഹൂദൻ അതിനു പകരം അഡോനായി എന്ന നാമം ഉപയോഗിക്കുന്നു. നമ്മുടെ രക്ഷകനായ ദൈവത്തെയാണ് അഡോനായി എന്ന നാമം സൂചിപ്പിക്കുന്നത്. നമ്മോട് കരുണ കാണിക്കുവാൻ കഴിവുള്ളവനായ വിശുദ്ധനായ ദൈവത്തെയാണ് ഇവിടെ പറയുന്നത്. അഡോനായി എന്ന നാമം 7 പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ കാണുന്നതുകൊണ്ട് ചിലർ ഇതിനെ ഒരു മശിഹാ സങ്കീർത്തനമായി പരിഗണിക്കാറുണ്ട്. എന്നാൽ ഇതൊരു മശിഹാ സങ്കീർത്തനമായി കരുതാവുന്നതാണ് എന്ന് ഇതിലെ പ്രാർത്ഥനയുടെ രീതി വെച്ച് നോക്കുമ്പോൾ ഞാൻ കരുതുന്നില്ല. ഉദാഹരണമായി 11 വാക്യം ശ്രദ്ധിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: യഹോവെ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഈ വാക്യം കർത്താവായ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തുവാൻ യാതൊരു മാർഗവുമില്ല. അവന് ഇതുപോലെയുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അവൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് വന്നത്. എന്നാൽ ഈ വാക്യം എനിക്കും നിങ്ങൾക്കും പ്രായോഗികമാണ്. നാം പ്രാർത്ഥിക്കേണ്ടതാണ്. നാം ദൈവത്തിന്റെ വഴിയും അവന്റെ സത്യവും പഠിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു തന്റെ പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ വന്നു. അവൻ അത് ചെയ്യുകയും ചെയ്തു. എന്നാൽ നമ്മുടെ കാര്യം വ്യത്യസ്തമാണ്. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്ന് നാം എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനുമുമ്പായി സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നാണ്. ഇതാണ് വഴിതെറ്റി ഉഴലാതെ, വിഭാഗീയ ചിന്തയില്ലാതെ, ഏകാഭിപ്രായത്തോടെ പോകുന്നതിനുള്ള പരിഹാര മാർഗം എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. താൻ മാനസാന്തരപ്പെട്ടതിനു ശേഷം ആദ്യമായി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇതാണ്: കർത്താവേ, എന്ത് ചെയ്യണം എന്നാണ് നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? സങ്കീർത്തനക്കാരന് ഉത്തരം ഉണ്ടായിരുന്നു: നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ദൈവം തന്റെ മക്കളെ ഉപദേശിച്ച് നടത്താമെന്ന് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് 32 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിൽ നാം വായിക്കുന്നു. ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. ഇതായിരിക്കണം നമ്മുടെ പ്രതികരണം. അതായത്, ദൈവവചനം നമുക്ക് തരുന്ന പ്രകാശത്തിൽ നാം നടക്കണം എന്നർത്ഥം. അപ്പോൾ അവന് നമ്മുടെ ഹൃദയം നിറഞ്ഞ സ്തുതി ലഭിക്കുവാനിടയാകും. നാം ഏകാഗ്രത ഉള്ളവരായി ഏകാഗ്ര ഹൃദയത്തോടെ അവനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ സ്തുതിയും വർദ്ധിച്ചു വരും. ഇനിയും 87 സങ്കീർത്തനത്തിലേക്ക് ഞാൻ വരുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ നഗരമായ സിയോനാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. കോരകപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണിത്. ഒരു ഗീതം എന്ന് തലക്കെട്ടിൽ കാണുന്നു. ദൈവത്തിന്റെ നഗരമായ സിയോനെക്കുറിച്ചുള്ള ഒരു ഗീതമാണിത്. യെരുശലേമിന്റെ മഹത്വകരമായ ഭാവിയെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ആരാധനയ്ക്കായി ജാതികൾ യെരുശലേമിലേക്ക് വരും എന്ന് കാണുന്നു. അതിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നു: യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ. ഒരിക്കൽ ലോകത്തിന്റെ ഗവൺമെന്റ് അവിടെയായിരിക്കും. അതെ, യെശയ്യാപ്രവചനം 2 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ നാം വായിക്കുന്നു: അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. സക്രിയപ്രവചനം 2 അധ്യായത്തിന്റെ 10 11 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യ വസിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായിത്തീരും. ഞാൻ നിന്റെ മധ്യ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. സങ്കീർത്തന പുസ്തകത്തിന്റെ ലേവിയ ഭാഗമാണ് ഇപ്പോഴും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. സമാഗമന കൂടാരവും ദേവാലയവുമാണ് ഇതിന്റെ കേന്ദ്രസ്ഥാനം. 87 സങ്കീർത്തനത്തിന്റെ 2-3 വാക്യങ്ങളിൽ സിയോന്റെ പടിവാതിലുകളെ തന്നെ യാക്കോബിന്റെ സകല നിവാസങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ഇതേ ആശയം തന്നെ മുമ്പ് 48 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ടും മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു എന്ന് നാം വായിച്ചു. ഇനി 4 വാക്യം നോക്കിക്കാട്ട്: ഞാൻ എന്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ റഹബിനെയും ബാബേലിനെയും ഫെലസ്തിയർ സോർ കൂശ് എന്നിവരെയും പ്രസ്താവിക്കും. ഇവൻ അവിടെ ജനിച്ചു. രഹബ് എന്ന് പറഞ്ഞിരിക്കുന്നത് യെരിഹോവിലെ വേശ്യാ സ്ത്രീയെക്കുറിച്ചല്ല. പിന്നെയോ, ഇത് മിസ്രയുമാണ്. യെശയ്യാ പ്രവചനം 51 അധ്യായത്തിന്റെ 9 വാക്യത്തിലും 89 സങ്കീർത്തനത്തിന്റെ 10 വാക്യത്തിലും നമുക്കിത് കാണുവാൻ സാധിക്കും. ഇത് തെക്ക് ഭാഗത്തുള്ള ലോകശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ ബാബേൽ വടക്കേ ലോകശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. രഹബ് എന്ന പേരിന്റെ അർത്ഥം ബഹളം എന്നാണ്. ബാബേൽ എന്നതിന്റെ അർത്ഥം കുഴപ്പം എന്നാണ്. ഈ ജാതികളുടെ കുഴപ്പങ്ങളും ബഹളങ്ങളും എല്ലാം ക്രിസ്തു സിയോനിൽ വാഴ്ച നടത്തുമ്പോൾ അവസാനിക്കും. പല ജാതികളുടെയും ജന്മസ്ഥലം സിയോനായിരിക്കും എന്ന കാര്യം വളരെ ശ്രദ്ധേയമത്രേ. കർത്താവായ യേശു ക്രിസ്തു അവിടെ ആയിരിക്കുമ്പോൾ ലോകം യെരുശലേമിലേക്ക് വരും. അനേകം ജാതികൾ മാനസാന്തരപ്പെടുകയും ചെയ്യും. നോക്കണം, ഫെലസ്തീർ, സോർ, കൂഷ് എന്നിവരെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. സുവിശേഷം ആദ്യമായി ഇസ്രായേൽ ദേശത്തുനിന്ന് പുറം ലോകത്തിലേക്ക് പോയപ്പോൾ ഒന്നാമതായി മാനസാന്തരപ്പെട്ടതൊരു എത്യോപ്യക്കാരനായ ഷണ്ണനായിരുന്നു. അപ്പോസ്തലപ്രവൃത്തിയുള്ള പുസ്തകം 8 അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. അവൻ അവിടെ മരുഭൂമിയിൽ വെച്ച് വീണ്ടും ജനനം പ്രാപിച്ചു. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ എത്യോപ്യ ദേശത്തെ മുഴുവനാണ് സൂചിപ്പിക്കുന്നത് എന്നത്ര എന്റെ വിശ്വാസം. ഭാവിയിൽ എത്യോപ്യക്കാർ മുഴുവനായി മാനസാന്തരപ്പെടും. 5 വാക്യത്തിൽ നാം കാണുന്നു, ഇവനും അവനും അവിടെ ജനിച്ചുവെന്നും സിയോനെക്കുറിച്ച് പറയും, അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. രാജാതിരാജാവ് സിയോനെ ഭൂമിയുടെ തലസ്ഥാനമാക്കും. 6-7 വാക്യങ്ങളിൽ യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും, എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. അന്ന് അനേകർ കർത്താവിങ്കിലേക്ക് തിരിയും. എതിർ ക്രിസ്തുവിനാൽ അവർ വഞ്ചിക്കപ്പെട്ടുപോയി എന്ന് അന്ന് അവർ മനസ്സിലാക്കും. അത് മഹത്വകരമായ സമയമായിരിക്കുമെന്ന് ഓർക്കുക. 88 സങ്കീർത്തനത്തിലേക്ക് നാം ഇനി വരികയാണ്. കഷ്ടതയുടെ നടുവിൽ ദൈവത്തിലുള്ള പൂർണമായ ആശ്രയം എന്നതാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ഒരു ഗീതം, കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് മഹല രാഗത്തിൽ പ്രതിഗാനത്തിനായി എസ്രാഹ്യനായ ഹേമാന്റെ ഒരു ധ്യാനം എന്നാണ് ഇതിന്റെ തലക്കെട്ടിൽ നൽകിയിരിക്കുന്നത്. 87 സങ്കീർത്തനം വളരെയധികം മഹത്വകരമായ ഒന്നായിരുന്നു. എന്നാൽ ഈ സങ്കീർത്തനം വളരെ മ്ലാനതയാണ് വെളിപ്പെടുത്തുന്നത്. ഇതൊരു വിലാപമാണ്. 1 വാക്യത്തിൽ നാം കാണുന്നു, എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്ന ഏക പ്രത്യാശയുടെ കിരണം അവൻ എന്റെ രക്ഷയുടെ ദൈവമാകുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ അതിൽ മുറുകെ പിടിക്കുന്നു. ഈ സങ്കീർത്തനം ഇയ്യോബിനോടും ഉസിയാവിനോടും ഇരമ്യാവിനോടും ഹിസ്കിയാവിനോടുമെല്ലാം ബന്ധപ്പെടുത്തി പറയാറുണ്ട്. എന്നാൽ അതെല്ലാം ഊഹാഭോഹങ്ങൾ മാത്രമാണ്. ആരെയാണ് മനസ്സിൽ കരുതുന്നതെങ്കിലും ഈ സങ്കീർത്തനം വലിയ കഷ്ടതയെ വിശദീകരിക്കുന്നു എന്ന കാര്യം വാസ്തവമത്രേ. എന്നിരുന്നാലും അവന്റെ സകല കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ അവൻ ദൈവത്തിലുള്ള തന്റെ വിശ്വാസം എന്റെ രക്ഷയുടെ ദൈവമാകുന്നു എന്നവനെക്കുറിച്ച് പറഞ്ഞ് ഉറപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിന്റെ ശ്രേഷ്ഠമായ വിഷയം അതാണ്. 88 സങ്കീർത്തനത്തിന്റെ 15 വാക്യം നിങ്ങൾ നോക്കുമെങ്കിൽ അവിടെ നാം വായിക്കുന്നത്, ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിപ്പാറായവനുമാകുന്നു, ഞാൻ നിന്റെ ഘോരത്വങ്ങളെ സഹിച്ച് വലഞ്ഞിരിക്കുന്നു. അവൻ വളരെ വിഷമഘട്ടത്തിലാണ്. മരണം, ശവക്കുഴി, ക്രോപം, ക്രോധം, അന്ധകാരം എല്ലാം ഒന്നിച്ച് കൂടി അവനെ ഞെരുക്കുന്നതുപോലെ തോന്നുന്നു. 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുമ്പോൾ, നിന്റെ ഘോരത്വങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. അവ ഇടവിടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു, അവ ഒരുപോലെ എന്നെ വളയുന്നു. സ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു, എന്റെ പരിചയക്കാർ അന്ധകാരമത്രേ. മറ്റ് സങ്കീർത്തനങ്ങൾ പ്രയാസത്തോടുകൂടെ ആരംഭിക്കുകയും വിടുതലിന്റെ സന്തോഷം പ്രകടമാക്കിക്കൊണ്ട് അവസാനിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ അതിന് വിപരീതമായി നാം 88 സങ്കീർത്തനം കാണുന്നു. 89 സങ്കീർത്തനം ലേവ്യ ഭാഗത്തെ അവസാനത്തെ സങ്കീർത്തനമാണ്. ഇതും ശ്രേഷ്ഠമായ ഒരു സങ്കീർത്തനമാണ്. എസ്രാഹ്യനായ ഏഥാന്റെ ഒരു ധ്യാനം എന്നാണ് നാം ഇതേക്കുറിച്ച് വായിക്കുന്നത്. ഇത് നാം പഠിക്കുമ്പോൾ ഒരു ധ്യാന സങ്കീർത്തനമാകുന്നു എന്ന് കണ്ടല്ലോ. ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു പാട്ടുകാരനായിരുന്നു ഏഥാൻ എന്ന് കരുതാവുന്നതത്രേ. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് എഴുത്തുകാരനെ മനഃപൂർവ്വം നമുക്ക് വിശദീകരിച്ചു തരുന്നില്ല എന്നത്രേ എന്റെ വിശ്വാസം. ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് 10 പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ ഊന്നിപ്പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചാണെന്ന് വ്യക്തമത്രേ. നിയമം അഥവാ ഉടമ്പടി എന്ന വാക്ക് 4 പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ സത്യം ചെയ്തിരിക്കുന്നു എന്ന് 3 പ്രാവശ്യവും ദൈവം പറയുന്നു. ഞാൻ ഭോഷ്ക്കു പറയുകയില്ല എന്ന് നാലു പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതായും ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും. ഇതിന്റെ മുമ്പിൽ നാം ചിന്തിച്ച സങ്കീർത്തനമുണ്ടല്ലോ, 88 സങ്കീർത്തനം. അത് വളരെയധികം മ്ലാനമായ ഒന്നായിരുന്നു എങ്കിൽ ഇത് അതിൽ നിന്നും നേരെ വിപരീതമാണ്. ഇതിൽ മ്ലാനതയല്ല, മഹത്വമാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടിയെയാണ്, അതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ സങ്കീർത്തനം എന്ന് കാണുവാൻ സാധിക്കും. ശമൂവേലിന്റെ രണ്ടാം പുസ്തകം നാം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ദാവീദുമായി നിയമം ചെയ്തിരിക്കുന്നത് 7 നാം പഠിച്ചല്ലോ. ഇത് വീണ്ടും വീണ്ടും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ദൈവം ദാവീദിനോട് ചെയ്ത നിയമം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാകുന്നു എന്ന് മനസ്സിലാക്കാം. ഈ നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇന്ന് നാം ചിന്തിക്കുന്ന ഈ 89 സങ്കീർത്തനം. അതിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറ തലമുറയോളം എന്റെ വായികൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. ദൈവം നിങ്ങൾക്ക് നല്ലവനായിരിക്കുന്നുവോ? അവൻ നിങ്ങൾക്ക് നല്ലവനായിരിക്കുന്നു എന്നത്രേ ഞാൻ പൂർണമായി വിശ്വസിക്കുന്നത്. അവൻ എനിക്ക് നല്ലവനായിരിക്കുന്നു, അതുകൊണ്ട് എന്നേക്കും ഞാൻ യഹോവയുടെ കൃപകളെക്കുറിച്ച് പാടും. എനിക്ക് നല്ലവണ്ണം പാടുവാൻ കഴിയുകയില്ലെങ്കിലും അതിനെക്കുറിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ പറയുവാനെങ്കിലും കഴിയും. ദൈവത്തിന്റെ കൃപകൾ ഏറ്റവും മനോഹരമാണ്. തലമുറ തലമുറയോളം എന്റെ വായികൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കുമെന്നിവിടെ പറയുന്നു. ഈ പ്രാവശ്യം പാടും എന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നന്നായി പാടുവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ എനിക്ക് എന്റെ വായികൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയെ അറിയിക്കുവാൻ കഴിയും. ദൈവം എനിക്ക് എത്ര വിശ്വസ്തനായിരുന്നു! നിന്റെ വിശ്വസ്തത എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ദാവീദിനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം നൽകുകയാണിത്. പിന്നീട് 24 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ എന്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെയിരിക്കുമെന്ന്. 1 വാക്യത്തിൽ നിന്റെ വിശ്വസ്തത എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ 24 വാക്യത്തിൽ സർവനാമം മാറ്റി എന്റെ വിശ്വസ്തത എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ ദൈവമാണ് സംസാരിക്കുന്നത്. സർവനാമം എന്തായിരുന്നാൽ തന്നെയും ഈ സങ്കീർത്തനത്തിലെ സൂചനകളെല്ലാം ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 2 വാക്യത്തിൽ ദയ എന്നേക്കും ഉറച്ചു നിൽക്കും എന്ന് ഞാൻ പറയുന്നു, നിന്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. ക്രിസ്തുവിന്റെ മരണത്തിലും തന്നിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്നതിലും ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയിലാണ് നമ്മുടെ രക്ഷ അടിസ്ഥാനമായിരിക്കുന്നത്. ദൈവം എന്തു പറയുന്നുവോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം ദാവീദിനോട് ചെയ്ത നിയമം പൂർണമായി നിവർത്തിക്കും, അല്ലാത്തപക്ഷം ദൈവത്തിന് തന്റെ അഭിമാനവും വചനവും നഷ്ടമാകും. എന്നാൽ ദൈവം വിശ്വസ്തനാണ്. 3 വാക്യത്തിൽ നാം കാണുന്നു, എന്റെ വൃതനോട് ഞാൻ ഒരു നിയമവും എന്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. താൻ ദാവീദിനോടൊരു നിയമം ചെയ്തു എന്ന് ദൈവം പറയുന്നു. 5 വാക്യത്തിൽ നാം കാണുന്നത്, യഹോവേ, സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് നാം പഠിച്ചല്ലോ. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഇതിനോട് ബന്ധപ്പെട്ടുള്ള മഹത്വത്തെക്കാൾ അധികം മഹത്വമുണ്ട്. വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കുമെന്ന് നാം കാണുന്നു. ദൈവം നമ്മോട് വിശ്വസ്തത കാണിച്ചുകൊണ്ടാണിരിക്കുന്നത്. അവന്റെ വിശ്വസ്തതയ്ക്ക് നാം ദൈവത്തിന് സ്തുതി കരയേറ്റേണ്ടത് ആവശ്യമാണ്. 8 വാക്യത്തിൽ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവെ നിന്നെപ്പോലെ ബലവാൻ ആരുള്ളൂ, യഹോവെ നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു എന്ന് വായിക്കുന്നു. സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചാണ് പറയുന്നത്. 20 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു എന്ന് വായിക്കുന്നു. ഞാൻ ദാവീദിനെ അഭിഷേകം ചെയ്ത സമയത്ത് അവനോട് ചെയ്ത വാഗ്ദത്തം ഞാൻ നിവർത്തിക്കുമെന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. ദാവീദിനോട് ചെയ്ത നിയമത്തിൽ ദൈവം ഉറച്ചു നിൽക്കുകയാണ്. 27 വാക്യത്തിൽ ദാവീദിന്റെ വംശത്തിൽ ഒരാളിനെ ദൈവം അയക്കും എന്നതായിരുന്നു ദൈവം ദാവീദിനോട് ചെയ്ത നിയമം. ഈ നിയമം കർത്താവായ യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവനെക്കുറിച്ച് ദൈവം ഇപ്രകാരം പറയുന്നു, ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കുമെന്ന്. ദൈവം യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ ഏകജാതനായ പുത്രനായിട്ടാണ് വന്നത്. ബേത്ലഹേമിലെ അവന്റെ അവതാരം മൂലം അവൻ ദൈവപുത്രനായി തീർന്നു. താഴ്മയോടുകൂടി അവന്റെ ജീവിതം അവനെ അപ്രകാരം വെളിപ്പെടുത്തി. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ പരമയാഗമായി. അവൻ മരിച്ച ശേഷം പുനരുദ്ധാനത്തിൽ അവൻ ആദ്യജാതനായി തീർന്നു. മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ. അവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ അവനെ ആദ്യജാതനാക്കുമെന്ന്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചതിന് ശേഷം മരിച്ചവരിൽ നിന്ന് ഉയർത്ത് എഴുന്നേറ്റവൻ. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തിന്റെ ചെങ്കോൽ ആണി തുളയ്ക്കപ്പെട്ട കരങ്ങളിലാകുന്നു എന്നത്ര ഇത് വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാകുന്നു എന്നത്രേ. അവൻ കർത്താദി കർത്താവും രാജാതിരാജാവുമാകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. സങ്കീർത്തനക്കാരൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് വീണ്ടും അവൻ പറയുകയാണ് 28-ാം വാക്യത്തിൽ, ഞാൻ അവന് എന്റെ ദയേക്ക് എന്നേക്കും കാണിക്കും, എന്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും. 29-32 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചല്ല, ദാവീദിന്റെ സന്തതി പരമ്പരയെക്കുറിച്ചാണ് പറയുന്നത്. ദാവീദിന്റെ മക്കൾ ദൈവത്തെ മറന്നുകളഞ്ഞു എന്ന് വിചാരിക്കുക, അങ്ങനെയെങ്കിൽ ദൈവം എന്ത് ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. 49-ാം വാക്യത്തിൽ നാം കാണുന്ന, കർത്താവെ നിന്റെ വിശ്വസ്തതയിൽ നീ ദാവീദിനോട് സത്യം ചെയ്ത നിന്റെ പണ്ടത്തെ കൃപകൾ എവിടെ. ഈ സമയം ദൈവത്തിങ്കിൽ നിന്നും അകന്നുപോയിരുന്ന ഈ ജനങ്ങൾക്ക് ദൈവം തന്റെ നിയമം മറന്നുകളഞ്ഞു എന്ന ചിന്തയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവം തന്റെ നിയമം മറന്നില്ല. ദൈവം വിശ്വസ്തനാണ്. ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുവാൻ ദൈവത്തിനൊരാളുണ്ട്. എത്ര മനോഹരമായ ചിന്തയല്ലേ ദൈവത്തിന്റെ വിശ്വസ്തത. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന ആലോചനകൾക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ അങ്ങയുടെ വിശ്വസ്തത അനുഭവിച്ചറിഞ്ഞ് അതിൽ മുറുകെ പിടിച്ച് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അതിനായിട്ട് അവിടുന്ന് ശക്തീകരിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
സങ്കീർത്തന പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ആരാധനയും കർത്താവിനായി, എൻ ശക്തിയും ബലവും ദൈവത്തിനായി. സ്തുതിയും ആരാധനയും കർത്താവിനായി, എൻ ശക്തിയും ബലവും ദൈവത്തിനായി. ഏകുന്നു ഞാനിത പൂർണമായി, നിറയ്ക്കുക ആത്മാവിൻ പുതുബലത്താൽ. ഏകുന്നു ഞാനിത പൂർണമായി, നിറയ്ക്കുക ആത്മാവിൻ പുതുബലത്താൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. െ ഓർത്തല്ലോ, വേദനയില്ലെന്നെ താങ്ങിയല്ലോ. കാഴ്ചയില്ലെന്നെ ഓർത്തല്ലോ, വേദനയില്ലെന്നെ താങ്ങിയല്ലോ. സ്വർഗരാജ്യം എത്തുവോളം പാരി നിനക്കായി പാടിയിടും. സ്വർഗരാജ്യം